2022 ജൂൺ 25 ശനിയാഴ്ച. കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്നത് BS രാജേഷ്. അഭയം തേടി പ്രത്യേക ലേഖകൻ MH വിഷ്ണു എഴുതുന്നു. ചാരമാക്കി കുഴിച്ചുമൂടിയെങ്കിലും 28 വർഷം ശേഷം നീതിയുടെ വെളിച്ചവുമായി ഉയർത്തെഴുന്നേറ്റ അഭയ കേസ് തുടക്കത്തിൽ അന്വേഷിച്ചവരുടെ അട്ടിമറികളുടെ ഫലമായ ഗണം ദുർബലമാകുന്നു. തെളിവുകൾ നശിപ്പിച്ചും കൃത്രിമരേഖയുണ്ടാക്കിയും പോലീസും ക്രൈംബ്രാഞ്ചും ചേർന്ന് ചാരമാക്കിയ കേസിൽ പ്രതികളായ ഫാദർ തോമസ് കോട്ടൂരിനും സിസ്റ്റർ സെഫിക്കും വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം തടവു ശിക്ഷ നടപ്പാക്കുന്നു തടഞ്ഞ ഹൈക്കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചു. പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ വിചാരണ കോടതി ആശ്രയിച്ച 9 സാഹചര്യങ്ങൾ വിശദമായി വിലയിരുത്തിയ ശേഷമാണ് ഹൈക്കോടതി ഉത്തരവ്. ഏതുവിധേനയും കേസ് കുഴിച്ചുമൂടാൻ ആദ്യ അന്വേഷണ സംഘങ്ങൾ നടത്തിയ തിരിമറികളാണ് ഈ ഉത്തരവിലേക്ക് നയിച്ചത്. ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ പൊരുത്തക്കേടുകൾ ഇവയാണ്. അഭയയുടെ കഴുത്തിൽ ഫോട്ടോഗ്രാഫർ കണ്ടെത്തിയതായി പറയുന്ന നഖത്തിന്റെ പാട് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ വിചാരണ കോടതിയെ പരിഗണിച്ചിരുന്നു. ഇത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പോലും ശ്രദ്ധിച്ചിട്ടില്ല. നഖപ്പാടിന്റെ ചിത്രങ്ങൾ പോലും ഹാജരാക്കാനായില്ല. സംഭവ ദിവസം രാത്രി കോൺവെന്റിന്റെ 5-ാം നിലയിൽ നിന്നയാൾ ഫാദർ തോമസ് കോട്ടൂരാണെന്ന് അടുത്ത പറമ്പിലെ കൊക്കോ മരത്തിലിരുന്ന തനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ പ്രധാന സാക്ഷി അടക്കരാജുവിന്റെ മൊഴി വിശ്വസിക്കാനാകില്ല. സിസ്റ്റർ സെഫിയും താനും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് കഴിയുന്നതെന്ന് ഫാദർ തോമസ് കോട്ടൂർ പറഞ്ഞെന്ന സാമൂഹ്യ പ്രവർത്തകനായ കളർകോട് വേണുഗോപാലിന്റെ മൊഴി അവിശ്വസനീയമാണ്. ഇത് അംഗീകരിച്ചാൽ തന്നെ ഫാദർ തോമസിനെ വിചാരണ ചെയ്തത് അവിഹിത ബന്ധമുണ്ടെന്ന കേസിലല്ല, അവിഹിത ബന്ധമുണ്ടെന്ന കാരണം കൊണ്ട് മാത്രം കുറ്റത്തിൽ പങ്കാളിയാണെന്ന് പറയാനാകില്ല. സിസ്റ്റർ സ്റ്റെഫിയുടെ കന്യാചർമ്മം ശസ്ത്രക്രിയയിലൂടെ തുന്നിപ്പിടിപ്പിച്ചതാണെന്ന നിഗമനവും കണക്കിലെടുക്കാനാകില്ല. അവർ സ്വഭാവ ദൂഷ്യത്തിനല്ല വിചാരണ നേരിട്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അഭയ മുങ്ങി മരിച്ചതായാണുള്ളത്. ശരീരത്തിലേറ്റ മുറിവും മരണകാരണമായേക്കാം എന്ന റിപ്പോർട്ട് കണക്കിലെടുക്കാനാകില്ല. ആയുധം ഉപയോഗിച്ച് നടത്തിയ ആക്രമണവും മരണകാരണമായി പറയുന്നുണ്ട്. കൈക്കോടാലി ഉപയോഗിച്ച് ആക്രമിച്ചെന്നാണ് പോലീസ് കേസ്. സംഭവ സ്ഥലത്തെത്തിയ SI മാത്രമാണ് പരിസരത്തൊരു കൈക്കോടാലി കണ്ടെത്തിയത്. അഭയയുടെ തലയ്ക്ക് ഇതുപയോഗിച്ച് അടിച്ചതിനെ തുടർന്ന് പരിക്കേറ്റെന്ന് പറയുമ്പോൾ കൈക്കോടാലി കോടതിയിൽ തൊണ്ടിയായി ഹാജരാക്കിയില്ല. അടുക്കള അലങ്കോലമായി കിടന്നതോ അഭയയുടെ ശിരോവസ്ത്രവും ചെരുപ്പുകളും അടുക്കളയിൽ കണ്ടെത്തിയതോ സിസ്റ്റർ സെഫി താഴത്തെ നിലയിലെ മുറിയിൽ തനിച്ചായിരുന്നു എന്നതോ ആരെയും കുറ്റക്കാരാക്കാൻ പര്യാപ്തമല്ല. ഹോസ്റ്റലിൽ രാത്രി മോഷ്ടിക്കാൻ കയറിയപ്പോൾ ഫാദർ തോമസിനെ കണ്ടെന്ന് അടക്കരാജു പറയുന്നു. ഇയാൾ പോലീസിന് നൽകിയ മൊഴിയിലും പിന്നീട് നൽകിയ രഹസ്യ മൊഴിയിലും വൈരുദ്ധ്യങ്ങളുണ്ട്. ഇയാൾ മോഷ്ടിച്ച വാട്ടർ മീറ്ററുകൾ കണ്ടെടുത്തിട്ടില്ല. 2 മണി മുതൽ 5 മണി വരെ ഫാദർ തോമസ് ടെറസിലുണ്ടായിരുന്നെന്ന് ഇയാൾ പറയുമ്പോൾ കുറ്റകൃത്യം കണ്ടിട്ടുണ്ടാകണം. പക്ഷേ സംഭവത്തിന് ദൃക്സാക്ഷികളില്ല. അതേസമയം പുലർച്ചെ കോൺവെന്റിന്റെ അടുക്കളയിൽ വെച്ച് പ്രതികളെ കാണരുതാത്ത സാഹചര്യത്തിൽ അഭയ കണ്ടതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിചാരണ കോടതി കണ്ടെത്തിയത്. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും മൊഴികളും ശാസ്ത്രീയ തെളിവുകളും കോർത്തിണക്കി കുറ്റകൃത്യം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നു. അഭയുടേത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് വ്യക്തമായതായി കോടതി പറഞ്ഞു. കോടതിക്ക് മുന്നിലെത്തിയ അടക്കരാജു അടക്കമുള്ള സാക്ഷികളുടെ മൊഴികൾ വിശ്വസനീയമാണ്. ശാസ്ത്രീയ തെളിവുകളും കുറ്റകൃത്യത്തിൽ പ്രതിക്കുള്ള പങ്ക് സാധൂകരിക്കുന്നതാണ്. കോൺവെന്റിന്റെ അടുക്കള അലങ്കുലമായി കിടന്നതും സെഫി മാത്രമാണ് അടുക്കള ഭാഗത്ത് താമസിച്ചിരുന്നതുമുള്ള സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും വിശ്വസനീയമാണ്. കോട്ടൂർ കോൺവെന്റിലെ നിത്യസന്ദർശകനാണെന്ന് സാക്ഷിമൊഴികളിൽ നിന്നും മറ്റു തെളിവുകളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. അഭയയുടെ തലയിലേറ്റ മാരകമുറിവ് ആയുധം കൊണ്ടുള്ളതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. കഴുത്തിൽ അമർത്തിയ പാടുകളും മൂക്കിന്റെ ഇരുവശത്തും നഖപ്പാടുകളും ഉണ്ടായിരുന്നെന്ന് ഫോട്ടോഗ്രാഫർ മൊഴി നൽകി. ശരീരത്തിലെ മറ്റു മുറിവുകൾ വെള്ളത്തിൽ വീണതിന് മുമ്പുള്ളതാണെന്നതിന് ശാസ്ത്രീയ തെളിവുകളുണ്ട്. തലേദിവസം വരെ പ്രസന്നവതിയായി കണ്ടിരുന്ന അഭയ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം പരിഗണിച്ചാണ് രണ്ട് പ്രതികളും ചേർന്ന് അഭയയെ തലക്കടിച്ചു വീഴ്ത്തി കിണറ്റിലിട്ട് കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തിയതെന്നും തിരുവനന്തപുരം പ്രത്യേക CBI കോടതി വിധിന്യായത്തിൽ പറഞ്ഞിരുന്നു. അട്ടിമറികൾ ഇങ്ങനെ. കോട്ടയം BCM കോളേജിലെ 2-ാം വർഷ പ്രീഡിഗ്രി വിദ്യാർത്ഥിനിയും ജ്ഞാനായ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള സെന്റ് ജോസഫ് കോൺഗ്രിഗേഷനിലെ കന്യാസ്ത്രീയുമായിരുന്ന 21-കാരി സിസ്റ്റർ അഭയയുടെ മൃതദേഹം 1992 മാർച്ച് 27 കോട്ടയം പയസ്റ്റെൻത് കോൺവെന്റിലെ കിണറ്റിൽ കണ്ടത്. ആത്മഹത്യയാക്കാനായിരുന്നു തുടക്കം മുതൽ പോലീസ് ശ്രമിച്ചത്. ഇൻക്വസ്റ്റ് കൃത്യമായിരുന്നില്ല. ശാസ്ത്രീയ തെളിവ് ശേഖരണം നടത്തിയില്ല. തെളിവുകൾ നശിപ്പിച്ചും രേഖകൾ തിരുത്തിയും പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസ് ഇല്ലാതാക്കി. പോലീസ് 17 ദിവസവും ക്രൈംബ്രാഞ്ച് 9.5 മാസവും കേസ് അന്വേഷിച്ച ശേഷം ആത്മഹത്യയാണെന്ന കണ്ടെത്തലോടെ കേസ് അവസാനിപ്പിച്ചു. കോട്ടയം RDO കോടതിയിൽ റിപ്പോർട്ട് നൽകി. ആക്ഷൻ കൌൺസിലിന്റെ ശ്രമത്തിനൊടുവിലാണ് CBI വന്നത്. 6 മാസത്തെ അന്വേഷണത്തിനൊടുവിൽ CBI DSP വർഗീസ് P തോമസ് അഭയുടേത് കൊലപാതകമാണെന്ന് കണ്ടെത്തി. ആത്മഹത്യയാക്കാൻ CBI SP വി ത്യാഗരാജൻ സമ്മർദ്ദം ചെലുത്തിയത് കാരണം DYSP വർഗീസ് സ്വയം വിരമിച്ചു. DAG ML ശർമ്മയുടെ ഡമ്മി പരീക്ഷണത്തോടെ കേസ് ശ്രദ്ധേയമായെങ്കിലും പ്രതികളെ കണ്ടെത്താനാകാതെ കേസ് അവസാനിപ്പിക്കാൻ 3 വട്ടം CBI ശ്രമിച്ചു. 2008 നവംബറിൽ DYSP ആയിരുന്ന നന്ദകുമാർ നായർ അന്വേഷണ ചുമതലയേറ്റതോടെ ഫാദർ തോമസ് കോട്ടൂർ ഫാദർ ജോസ് പുത്രക്കയിൽ സിസ്റ്റർ സെഫി എന്നിവർ അറസ്റ്റിലായി. തെളിവ് നശിപ്പിച്ചതിന് ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന കെ ടി മൈക്കിളിനെ സി ബി ഐ പ്രതിയാക്കിയെങ്കിലും ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. പിന്നീട് മൈക്കിളിനെതിരെ നടപടിയെടുക്കാൻ പോലീസ് മേധാവിക്ക് സി ബി ഐ കോടതി ഉത്തരവ് നൽകി. സി ബി ഐ കേസന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അഭയയുടെ സ്വകാര്യ ഡയറി കത്തിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ അഭയയുടെ സ്വകാര്യ ഡയറി കണ്ടെത്തിയിരുന്നു. 1993 മാർച്ചിൽ സി ബി ഐ കേസന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഡയറി മാത്രം ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചു. ആർ ഡി ഒയുടെ നിർദ്ദേശപ്രകാരം ഓഫീസ് വൃത്തിയാക്കുന്നതിനിടെ ഡയറി കത്തിച്ചു കളഞ്ഞു. സുപ്രധാന തൊണ്ടിമുതലുകൾ നശിപ്പിച്ചത് കേസന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ കെ സാമുവിലാണെന്ന് സി ബി ഐ കണ്ടെത്തി. പോലീസിന്റെ കള്ളക്കളികൾ. അഭയയുടെ മൂക്കിന്റെ ഇരുവശത്തും കഴുത്തിലും തോളിന് വലതുഭാഗത്തും മുറിപ്പാടുകളുണ്ടായിരുന്നു. ഇൻക്വസ്റ്റിൽ ഇത് പോലീസ് രേഖപ്പെടുത്തിയില്ല. പ്രതികൾക്ക് ജാമ്യം നൽകിയ ഇപ്പോഴത്തെ ഉത്തരവിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് ഇതാണ്. അമർത്തിയതിനാൽ കഴുത്തിലുണ്ടായ രണ്ട് മുറിവുകൾ ഫോട്ടോഗ്രാഫർ പകർത്തിയിരുന്നു. പക്ഷേ മുറിവുകളുള്ള 4 ഫോട്ടോകൾ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും കാണാതായി. ഇത് പ്രതികളെ രക്ഷിക്കാൻ പോലീസ് നടത്തിയ കള്ളക്കളിയുടെ ഭാഗമായിരുന്നു. തലക്കടിച്ച കൈക്കോടാലി ഇൻക്വസ്റ്റിന്റെ ഭാഗമാക്കാതെ മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചു. സംഭവ സ്ഥലത്തെത്തിയ എസ് ഐ കോടാലി കണ്ടെത്തിയിരുന്നതാണ്. കൈക്കോടാലി ഉപയോഗിച്ച് ആക്രമിച്ചെന്ന് പോലീസ് കേസെടുത്ത ശേഷം ഇത് നശിപ്പിച്ചതോടെ കേസ് പൊളിഞ്ഞു. അർത്ഥബോധാവസ്ഥയിൽ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ അഭയുടെ ശ്വാസകോശത്തിൽ വെള്ളം കയറിയിരുന്നു. വയറിന്റെ അടക്കമുള്ള രാസപരിശോധനാ ഫലങ്ങൾ പിന്നീട് കാണാതായി. ഈ വൈരുദ്ധ്യങ്ങൾ ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. അഭയ ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു തുടക്കം മുതൽ പ്രതികളുടെ വാദം. എന്നാൽ വയറ്റിൽ വെറും 300 മില്ലി വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതോടെ ആത്മഹത്യയാണെന്ന പോലീസ് വാദം പൊളിഞ്ഞിരുന്നു.